ദൈവമായർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസ്തുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസ്തുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസ്തുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ഔസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണദാവെ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണയിൽ നമിക്കേ രാജാവെ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്വന ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദൃഢസ്വർഗത്തിനെ പോലെ ഭൂമിയിൽ വാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നീട് ദുഷ്ടം തന്നെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഭവനനാൾ രാജ്യശക്തി മഹത്വം എന്നേക്കുന്നതിനെക്കുള്ളതാകുന്നു. ആമീൻ. പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഗൗരിയാമേന്ദ്രാന്റെ അമ്മേ, പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്മളോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, അവിടുത്തെ ശ്രേഷ്ഠമായ ഉത്ഥാന പെരുന്നാൾ ആഘോഷിച്ച് ആത്മനിർവൃതിയിൽ മുന്നോട്ട് പോകുന്ന ജനങ്ങളില് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ടെലിഫോണിക് ക്ലാസ്സിൽ കൂടി ഒരുമിച്ച് കൂടുവാൻ തക്കോണം ഞങ്ങൾക്ക് തന്ന സൗകര്യത്തെയും സമയത്തെയും ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും തമ്പുരാനെ ഏകമനസ്സോടുകൂടി അങ്ങയുടെ സന്നിധിയിലായി ഒരുമിച്ച് കൂടുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. തിരുവചന സത്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആഴമായി അതിന്റെ സത്യങ്ങളെ തിരിച്ചറിയുവാനും ആ അറിവിന്റെ വളർച്ചയിൽ അങ്ങേ ആഴമായി സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള ഒരു പഠനമായി ഞങ്ങളുടെ ഈ കൂട്ടായ്മ അവിടുന്ന് വാർത്തമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അറിയുവാനും ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയുവാനും അതിനുപക്ഷെ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃതിയിൽ തിരിച്ചറിവോടുകൂടി ആരാധനയോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഈ അറിവുകൾ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തുവാനും അങ്ങയുടെ ഭക്തിയിൽ നിറയുവാനും ഞങ്ങൾ ഇടയാക്കണമേ. അതിൽ കൂടി ഞങ്ങളുടെ വ്യക്തി ജീവിതവും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാനും ഞങ്ങളുടെ സാമൂഹിക ജീവിതം ധന്യമായി തീരുവാനും ഞങ്ങളുടെ സഭാ ജീവിതം അർത്ഥപൂർണമായി തീരുവാനും സംഗതിയാക്കണമേ എന്ന് ഞങ്ങളുടെ കർണയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നു. ഇതിന് തിരുവരുന്ന ഞങ്ങളുടെ സത്യങ്ങളെ ഒന്നും തിരിച്ചറിഞ്ഞ് പഠിക്കുവാനും പഠിപ്പിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും അടിയങ്ങൾക്കില്ല. തബരാനെ, ഞങ്ങൾ അങ്ങേപ്പറ്റിയുള്ള അറിവിലും അങ്ങേപ്പറ്റിയുള്ള തിരിച്ചറിവിലൊക്കെ ഞങ്ങൾ വെറും ശിശുക്കളാണെന്ന് ഞങ്ങൾക്കറിയാം. തിരുവിനെ, ശിശുക്കളായ ഞങ്ങളെ ശരിയായ ആത്മീയതയിലേക്ക് ഉണർത്തുവാൻ തക്കവണ്ണം അവിടെ നിങ്ങൾ ഇടയാക്കണമേ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും അതിൽ കൂടി അനുഗ്രഹം പ്രാപ്യമാക്കുവാനും ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും രൂപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മദ്രാസനത്തെയും തിരുമേനിയും സഭയും ഒക്കെ രൂപ സമർപ്പിക്കുന്നു. തമ്പുരാനെ, വിശുദ്ധിയുള്ള കൂട്ടായ്മയായി ഈ സഭയോട് വാഴ്ത്തണമേ, ധന്യമാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും നല്ല രീതിയിൽ തെറ്റല്ലാത്ത രീതിയിൽ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ ജ്ഞാനത്തെ ബോധത്തെ അവിടുന്ന് ഉണർത്തണമേ എന്ന് അവരുടെ കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവം, ഏത് കഴിവില്ലാത്തവരും ഏത് അറിവില്ലാത്തവരും അങ്ങയുടെ മുമ്പാകെ ആശ്രയിക്കുമ്പോൾ അവരെ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയ്ക്കുന്നവരാവുന്നു. പ്രത്യേകിച്ച് ഈ യാക്കോബിന്റെ ലേഖനം ഞങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ശ്ലീഹ ഞങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ജ്ഞാനം കുറവാണെങ്കിൽ അറിവിന്റെ ഉറവിടമായ ദൈവസംഗതിയെ താഴ്മയോട് അപേക്ഷിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അറിവുകളെ പകർന്നു വരും എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവമേ, അതൊക്കെ മനസ്സിലാക്കി അറിവിൽ നിന്നും ശ്രേഷ്ഠമായ തിരിച്ചറിവിലേക്ക് വളരുക ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനത അവിടെ തിരിച്ചറിയണമേ. ഞങ്ങളുടെ വാങ്ങി പോലെ സന്തോഷിക്കണമേ. നീ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്ന ആളെ സൂചിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ. നന്ദി. പ്രിയ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്കുമായിട്ട് എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും അമ്മമാരെയും വളരെ വിനയത്തോടും സ്നേഹത്തോടും ഈ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ സഹോദരയുള്ള ജി സൈമൺ, അതുപോലെ ശാന്തമാമ കേരളത്തിൽ നിന്നാണ് പറഞ്ഞത്, മറ്റു ചുമതലപ്പെട്ടവരെയും അതുപോലെ തന്നെ സംബന്ധിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവും ഈശ്വരനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മള് ഇതുവരെ പഠിക്കുവാൻ തക്കവണ്ണം കണ്ടുമുട്ടിയത് സമൂഹൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിനെ കുറിച്ചായിരുന്നു. ആ പുസ്തകം കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ പൂർണ്ണമാക്കി. ഇനി നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് യാക്കോബിന്റെ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട യാക്കോബിന്റെ ലേഖനം. വാസ്തവത്തിൽ ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരുന്നത് നമ്മുടെ സംവാദത്തിന്റെ സഹതവണിയായിരിക്കുന്ന സാലിക്കൊച്ചമ്മയായിരുന്നു. പക്ഷെ സാലിക്കൊച്ചമ്മയ്ക്ക് അത്യാവശ്യമായ ചില തിരക്കുകളും മറ്റും ഈ അടുത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് കൊച്ചമ്മയ്ക്ക് അതെടുക്കാനായിട്ട് പ്രയാസമായതുകൊണ്ടാണ് വീണ്ടും ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കതായത്. വാസ്തവത്തിൽ നിങ്ങൾ ഭാഗ്യമില്ലാത്തവരാണ്, കാരണം കൊച്ചമ്മയുടെ വളരെ ശ്രേഷ്ഠമായ ക്ലാസ്സുകൾ കേൾക്കാൻ തക്കുള്ള യോഗ്യത യോഗം നിങ്ങൾക്കില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എടുക്കുന്നത് കൊണ്ട് എന്തുതന്നെയാണെങ്കിലും ആരുടെ അടുത്താലും നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ തിരിച്ചറിവിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമരപ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോഴ് നമ്മളത് പെട്ടെന്ന് കഥ പറഞ്ഞത് പോകുന്നതുപോലെ നിങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് നമ്മൾ പോയത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഇച്ചിരി ആഴമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വർഷത്തിൽ ഒരുപാട് ആഴമായിട്ട് പഠിക്കത്തക്കവണ്ണമുള്ള സുഹൃത്തൊന്നും നമുക്ക് ഇല്ല. നമുക്ക് വേദവസ്തുക്കളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ മാത്രമേ നമുക്ക് ചില സോഴ്സുകളുള്ളൂ. എല്ലാം ഒന്നും വളരെ ആധികാരികമായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ലെങ്കിൽ തന്നെയും ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനത്തെ പറ്റി കൂടുതൽ പഠിക്കാമെന്നാണ് ഞാൻ കർത്താവില് ശരണപ്പെടുന്നത്. എല്ലാവരും കളിക്കുന്നവര് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തണം. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഈ ഫോണിൽ കൂടെ പ്രസംഗം ക്ലാസ് എടുക്കുന്നത് കൊണ്ട് നേരിട്ട് ആരെയും മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആരുടെ സംശയങ്ങൾ തീർക്കുവാനോ ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉള്ളവര് എന്റെ ഇമെയിൽ അഡ്രസ്സില് എന്റെ ഇമെയിൽ ഐഡിയിൽ നിങ്ങളുടെ സംശയം ഉന്നയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അടുത്ത ക്ലാസ്സുകളിൽ മറുപടി നൽകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയും ഉദ്ദേശിക്കുന്ന മറുപടി കഴിയുന്ന രീതിയിൽ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരും കഴിവതും കൂടുതൽ പ്രയോജനപ്പെടുത്തണം എന്ന് അമക്കമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് ഇവിടെ കടക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുന്നു. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ യാക്കോബിന്റെ ഒരു ലേഖനത്തിൽ ഇൻട്രഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് എപ്പോൾ തീരുന്നുവോ അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും. അധ്യായങ്ങളൊക്കെ പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ മുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ അതിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കേണ്ട കോണോ അല്ലെങ്കിൽ പഠിപ്പിച്ച് ചിന്തിക്കേണ്ട കോണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം ഒരുപക്ഷെ നിങ്ങളൊക്കെ പലരും പല പ്രാവശ്യമായിട്ടിത് വായിച്ചു കാണും എന്നാണ് എന്റെ ബോധ്യം. വളരെ നല്ല ഒരു അധ്യായമാണ്. എല്ലാ അധ്യായങ്ങളും നല്ലതൊക്കെ തന്നെയാണ്. ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാം, ഇത് ശരിക്കും ജ്ഞാനിക്കുന്ന ആളുകൾക്ക് പിന്നെ വായിക്കാൻ തോന്നുകയില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റബോധം ഉയർത്തുന്ന ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് യാക്കോബിന്റെ ലേഖനം. കാരണം നമ്മുടെയൊക്കെ ജീവിത രീതികളിലെ ജീവിത രീതിയിൽ വരുന്ന കുറവുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തിരിച്ചറിവിലേക്ക് ശക്തമായ ആഹ്വാനമാണ് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ശരിയായ രീതിയിൽ അത് ധ്യാനിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകുന്നവർക്ക് വലിയ സംഭവം ഉണ്ടാകാൻ പറ്റത്തില്ല. എല്ലാ കഥ വായിക്കുന്നവർ പോകുന്നവർക്ക്, പക്ഷെ അത് മനനം ചെയ്യുന്നവർക്ക് ഒരാത്മീയ സമഗ്രമായ ഒരാത്മീക പരിവർത്തനം അല്ലെങ്കിൽ ആധ്യാത്മിക മുന്നേറ്റം ഉണ്ടാവുക എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു സാമൂഹിക അവബോധം വളരെ ശക്തമായി രൂപപ്പെട്ടു വരിക എന്നൊക്കെയാണ് സാധിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം എന്നുള്ളത് അതിന്റെ ഒരു ആമുഖമായിട്ട് പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കാർഗോലിക ലേഖനം എന്നറിയപ്പെടുന്ന ഏഴ് ലേഖനങ്ങളിൽ ഉൾപ്പെട്ട ലേഖനമാണ് ഈ യാക്കോബിന്റെ ലേഖനം. കാർഗോലിക ലേഖനം അതായത് കാർഗോലിസിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ള പൂർണ്ണമായ എന്നുവെച്ചാൽ എല്ലാ തലത്തിലും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ലോകം മുഴുവൻ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു കാർഗോലിസിറ്റി ഉൾപ്പെടുന്ന ഒരു ശ്രേഷ്ഠമായ ഏഴ് ലേഖനങ്ങളിൽ ഒന്നാണ് ഈ യാക്കോബിന്റെ ലേഖനം എന്നാണ് പറയുന്നത്. ഇത് ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തിലേക്ക് പിന്നെ അതുപോലെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആഴമായ പഠനങ്ങളും ഒന്നും ഇതിൻ്റെ അകത്തില്ല വലുതായിട്ടൊന്നും. ആഴമായ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും ഒന്നും വലുതായിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ സൂചനകൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ശ്രീ കർത്താവിന്റെ തമ്പുരാൻ പഠിപ്പിച്ച പഠിപ്പിക്കലുകളൊന്നും അധികമൊന്നും ഇതിനകത്ത് വന്നിട്ടൊന്നുമില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അതൊക്കെ കർത്താവിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ടാണെങ്കിലും നേരിട്ട് അവരിൽ നിന്നും ചില കാര്യങ്ങളൊന്നും എടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ ഈ കാണുന്നില്ല. പക്ഷെ കൂടുതൽ ഇല്ലാത്ത ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തിലേക്ക് വിളിച്ച വീഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ആകുന്നുള്ളത് ശരിക്കും എടുത്തു കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവശാസ്ത്രങ്ങൾ പഠിച്ചത് കൊണ്ട് അല്ലേ? നമ്മളിപ്പോഴ പല ആളുകളും ഒക്കെ വൈദിക സ്ഥാനങ്ങളിലേക്ക് വരുന്ന ആളുകളൊക്കെ ദൈവശാസ്ത്രം പഠിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇന്ന് പല ആളുകളും ഇങ്ങനെ ദൈവശാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴ നമ്മുടെ നാഗപുറത്ത് പരാതിയിലൊക്കെ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ കൂടെ ആർക്കെങ്കിലും ദൈവശാസ്ത്രം പഠിക്കാൻ തക്കവണ്ണം കൂടുതൽ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വരണം എന്നുള്ള ഉദ്ദേശത്തോടെ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മളെ ഒരു വിശ്വാസത്തിന്റെ ഒരു വിശ്വാസത്തിനുള്ള തീർക്കുന്നതാണ്. എന്നാൽ അതിനോട് ചേർന്ന് പറഞ്ഞ ചില ധാർമ്മിക ബോധവും അല്ലെങ്കിൽ ധാർമ്മിക നീതിശാസ്ത്രം പ്രാവർത്തികമായിട്ട് പ്രവൃത്തി മേഖലയിൽ കൊണ്ടുവരേണ്ട ചില ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ പറ്റി വളരെ ബോധത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു ഒരു തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നിലകളിലേക്ക് നമ്മളെ വിചാരങ്ങളെയും ബോധങ്ങളെയും ഒക്കെ ഉയർത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അങ്ങനെ ബോധത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്തുന്നത്. കേരളം ഇത് കൂടുതൽ യഹൂദ വിജ്ഞാന സാഹിത്യങ്ങളിലും അതുപോലെ ഗ്രീക്ക് മതബോധ സാഹിത്യങ്ങളും അതിലെ ഗ്രീക്ക് ചിന്തകളുടെ വചന സമാഹാരങ്ങളിലും കാണാറുള്ള പ്രബോധന രീതിയാണ് ഇത് നമ്മൾ കാണുന്നത്. യഹൂദ വിജ്ഞാന സാഹിത്യങ്ങളിലും അതുപോലെ ഗ്രീക്ക് മതബോധ സാഹിത്യങ്ങളിലും ഗ്രീക്ക് ചിന്തകളുടെ വചന സമാഹാരങ്ങളിൽ അത് കാണാറുള്ള ചില പ്രബോധന രീതിയുണ്ട്. ആ പ്രബോധന രീതിയാണ് ഇതിനകത്ത് കൂടുതൽ ഈ യഹൂദമത സാഹിത്യങ്ങൾ പറയുമ്പോൾ സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, പ്രഭാഷകൻ ഇതുപോലെയുള്ള ചില അധ്യായങ്ങളുടെയൊക്കെ സംക്ഷിപ്ത രൂപങ്ങളുടെ ചില നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളും ചില ആഴമായ ചില പഠനങ്ങളും ഒക്കെ അതുമായിട്ട് പറയും. ധാർമ്മിക മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെയാണ് ഈ ഗ്രീക്ക് ഫിലോസഫിയിലൊക്കെ നല്ല ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ആ ധാർമ്മിക മൂല്യങ്ങളിൽ ചില നല്ല ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണോ എന്നറിയാൻ പാടില്ല. പക്ഷെ അതിന് ചില സ്പർശനങ്ങളൊക്കെ വാസ്തവത്തില് ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഈ കർത്താവിന്റെ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രപരമായിരുന്നു അധികം ഇല്ലെങ്കിലും ഈ ഗിരിപ്രഭാഷണങ്ങളിലുള്ള ചില കർത്താവിന്റെ ഗിരിപ്രഭാഷണം നമുക്കറിയാം. അതൊക്കെ പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്, നമുക്കതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഗിരിപ്രഭാഷണങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ ആശയങ്ങളൊക്കെ ഇതിനകത്ത് വളരെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കർത്താവ് പറഞ്ഞത് കേട്ട് പറഞ്ഞതാണോ അത്രയും അധികമായിട്ടൊന്നും ഇല്ല. നമ്മുടെ കർത്താവ് ഈ തമ്പുരാന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റി അധികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കലിനെ പറ്റി അധികമായിട്ടൊന്നും ഇല്ല. എങ്കിൽ തന്നെയും കുറച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ യേശുമ്പരാൻ പറഞ്ഞതൊക്കെ അമർത്തിയെടുത്ത് ഈ ഭാഗത്ത് കൂട്ടിയൊരുങ്ങി പോയിട്ടുള്ളതായിട്ട് നമ്മൾ ഈ വേദഭാഗം ഈ അധ്യായം ലേഖനം പഠിക്കുമ്പോഴേ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലുള്ളത് പ്രായോഗിക ക്രിസ്തീയ നിയമങ്ങളാണ്. പ്രായോഗിക ക്രിസ്തീയ നിയമങ്ങൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലോസ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ പ്രവർത്തനത്തിന്റെ ലേഖനം എന്ന് ചിലരൊക്കെ ചില പട്ടികമാരൊക്കെ വിശദീകരിക്കുന്നത് ഇത് പ്രവർത്തനത്തിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി പ്രാക്ടിക്കൽ ശൈലി കൂടെ നമ്മളെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദാത്തമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ തക്കോണം ഞങ്ങളെ നയിക്കുന്നതാണ്. ഒരു ഒരു മനുഷ്യന്റെ വിശ്വാസം എന്നതുപോലെ തന്നെ, ദൈവത്തിലുള്ള വിശ്വാസം എന്നതുപോലെ തന്നെ അവന്റെ പ്രവൃത്തിയിൽ കൂടിയുള്ള രീതിയിൽ ബന്ധം എങ്ങനെയായിരിക്കണം, അവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, എന്നൊക്കെ പാവങ്ങളെ സഹായിക്കാനും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിൽ കൂടി അത് ഒരു പ്രാക്ടിക്കൽ തലത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് പ്രധാനമായിട്ട് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാലും ഈ 17-18 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചില മാസങ്ങളെ പോലെയുള്ള ചില ആളുകളൊക്കെ ഇതിനെ ഒരു വിരുദ്ധമായിട്ട് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിൽ ഇതിന് വിരുദ്ധമായ രീതിയിലൊക്കെ ചില വരുന്നുണ്ട്. ഇതിനെ വൈക്കോലിന്റെ ലേഖനം എന്ന് പറയുന്നുണ്ട്. എപ്പിസ്റ്റൽ ഓഫ് പോൾസ് എന്ന് പറയുന്നത് വൈക്കോലിന്റെ ലേഖനം എന്ന് പറഞ്ഞാല് അത്രയ്ക്കുള്ള ഗുണമേ ഉള്ളൂ എന്നുള്ള തലത്തില്ല. അത് പറയാനായിട്ട് കാരണമുണ്ട്, ഇതിനൊരു സുവിശേഷ മൂല്യമില്ലെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഒരു ചിന്തയിൽ പറയുന്നുണ്ട്. മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ ചിന്തയിൽ പറയുന്നുണ്ട് ഇതിനൊരു ഒരു സുവിശേഷത്തിന്റെ മൂല്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു വൈക്കോൽ ലേഖനം എന്നുള്ള തലങ്ങളിലാണ് അദ്ദേഹത്തിന് ചില എഴുത്തുകളിൽ കൂടിയോ അല്ലെങ്കിൽ പ്രവാസങ്ങളിൽ കൂടിയൊക്കെയോ ഈ യാക്കോബ് ലേഖനത്തെ പറ്റി അറിയിക്കുന്നുണ്ട്. ഇതിന് സുവിശേഷത്തിന്റെ മൂല്യമില്ല, ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഒരു നല്ല ഇതിലില്ല. ഇതിനൊക്കെ ചില പ്രാക്ടിക്കൽ ലോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കറിയാമല്ലോ ഈ റിഫോർമേഷൻ ചർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ അവരുടെ വിശ്വാസത്തിന്റെ മഹത്വമല്ല പറയുന്നത്, പക്ഷെ ചില വിശ്വാസങ്ങൾ ഭക്തി ഈ ഒരു കാര്യങ്ങളിൽ മാത്രം നിൽക്കുന്നതാണ്. എന്നാൽ ഈ പ്രവർത്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ദർശനങ്ങളാണ് പിന്നോട്ടം. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ ഒരു ഒരു അങ്ങനൊരു വിശദാംശങ്ങളിലേക്ക് ഈ ലേഖനത്തെ പറ്റി ചിന്തിക്കാൻ കൊണ്ടടയാക്കി തീർത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണ വന്നതായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും അങ്ങനെ ഒരു തലത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. യാക്കോബ് സ്ലീഹായുടെ ഈ ലേഖനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, നിർജീവമായ വിശ്വാസം എന്നുള്ള തലത്തിൽ പറയുന്നു. പ്രവൃത്തിയില്ലാത്ത ഒരു മനുഷ്യന് എത്രമാത്രം വിശ്വാസം ഉണ്ടെങ്കിലും അവന് പ്രവൃത്തിയില്ലെങ്കിൽ ആ പ്രവൃത്തിയെ ആ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ പറ്റി ഈ യാക്കോബിലേക്ക് ഓർപ്പിക്കുന്നത് ഈ ചത്ത സുവിശേഷം തന്നെ. ചത്ത വിശ്വാസം, മനുഷ്യമായ വിശ്വാസം, ജീവനില്ലാത്ത നിർജീവമായ വിശ്വാസം എന്ന് എത്ര വലിയ വിശ്വാസം ഉള്ളതിനെ പറ്റി പറയുന്നതാണ്. ജീവിതത്തിൽ പ്രവൃത്തി ഇല്ലയോ അവന്റെ വിശ്വാസത്തിന് യാതൊരു ജീവനും ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കർത്താവ് പറഞ്ഞ അവര് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്ന മനസ്സേ എന്നെ അനുഗമിക്കാൻ എന്റെ എന്റെ പ്രിയപ്പെട്ടവരുടെ കർത്താവ് പറയുന്നത് എന്റെ ഇഷ്ടം ചെയ്യുന്ന മനസ്സേ അവര് അത് അത് പക്ഷേ ഈ അത് പറയുമ്പോൾ ഈ മാതൃലോകന്റെ ചിന്താഗതിയും ഈ യാക്കോബ് ശ്ലീഹായുടെ ചിന്താഗതിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കും. കർത്താവിന്റെ ആ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ളത് യാക്കോബ് ശ്ലീഹായെന്നുള്ളത് വളരെ വ്യക്തമാണ്. കർത്താവ് തന്നെ പറഞ്ഞത് എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നവരാരാണ്, കർത്താവിന്റെ വിശ്വാസമുള്ളവരാ. പക്ഷെ അവനെ അല്ല ഗ്രൂപ്പ് സ്നേഹിക്കുന്നത്, എന്റെ ഇഷ്ടം ചെയ്യുന്നവനെയാണ് ഗ്രൂപ്പ് സ്നേഹിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തുള്ള കാണുന്നത് കർത്താവിന്റെ മാതാവ് സഹോദരന്മാരൊക്കെ അടുത്ത് വരുമ്പോൾ നിന്റെ മാതാവ് സഹോദരന്മാർ എന്നെ വിളിക്കുന്നു പറയുമ്പോൾ എന്റെ എനിക്ക് മാതാവാണ് എന്റെ സഹോദരന്മാർ എന്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര എന്റെ പിതാവ് ഇഷ്ടം ചെയ്യുന്നവരത്ര എന്ന് പറയുന്ന എന്റെ സഹോദരങ്ങളും മാതാക്കളും എന്ന് പറഞ്ഞാൽ ഒരു അതിനൊരു പ്രവൃത്തിയുടെ തലങ്ങളിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ഓർപ്പിക്കുവാനും പിന്നെ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടും വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ആഴമായ വിശദാംശങ്ങൾ അടങ്ങിയ വളരെ മനോഹരമായ ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഈ അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കുവാനും തക്കാനും കഴിയുന്നത്. നമ്മൾ ആമുഖമായിട്ട് ഈ ലേഖനത്തിന്റെ ഒരു സ്വഭാവം നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് ഇത് ആര് എഴുതി എന്നുള്ളതാണ്, ആരാണ് ഈ ലേഖനം എഴുതി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ വളരെ കേൾക്കുന്നവർക്ക് ഒരുപാട് ഇല്ലാത്ത സംശയങ്ങളോ ഉണ്ടാകാത്തതാണെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഈ ഒരു വിശദാംശം ഇത് ആര് എഴുതി എന്നുള്ളത് നൽകുമ്പോൾ. കാരണം ഇതിൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അവിടെ പറയുന്നത് ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചെറിയ പാർട്ടിലെ 12 ഗോത്രങ്ങൾക്ക് വന്നത് ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എന്നാണ് പറയുന്നത്. ഈ ദാസനായ യാക്കോബ് ആര് എന്നുള്ളതിനെ പറ്റി ഒരു ശക്തമായ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നോക്കണം. ഈ സെർവന്റ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സെർവന്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് ഈ സഭയുമായിട്ടോ ആദിമ സഭയുമായിട്ട് ബന്ധപ്പെട്ട ചില ചുമതലക്കാരുടെ പ്രവർത്തന മേഖലയായിട്ടാണ്. അപ്പോസ്തലന്മാരായിട്ട് കരുതുന്നില്ല, അപ്പോസ്തലന്മാർ ശിഷ്യന്മാരുള്ളതാണ്. പക്ഷെ സെർവന്റ്സ് എന്ന് പറയുമ്പോൾ ഈ അപ്പോസ്തലന്മാരാൽ നിയോഗിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ദൈവത്തോടുള്ള ഘട്ടത്തിൽ ചില ഭരണപരമായ കാര്യങ്ങളിൽ ഒഫീഷ്യലായിട്ട് ഉയർന്നു വന്ന ചില ആളുകളുടെ ചുമതലകളെപ്പറ്റിയാണ് പറയുന്നത് ഈ ഒഫീഷ്യൽ സെർവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരാമർശം നൽകുന്നത് കൊണ്ട് പിന്നെ ഇത് ഈ എഴുതേക്കുന്ന യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി കർത്താവിന്റെ ശിഷ്യനാണോ അതോ ആദിമ സഭയിൽ കർത്താവിന്റെ സഭയാകുന്ന മറവാർത്തിയുടെ മേൽ ചുമതല ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ച ചില ചുമതലക്കാരാണോ എന്നുള്ള ഒരു ഒരു ചിന്തയിലേക്കാണ് ഈ സേർവന്റ് എന്ന് ആദ്യം ഈ കൂട്ടിൽ എഴുതാൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന സേർവന്റ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ സഭയിലെ മൂപ്പനും കർത്താവിന്റെ സഹോദരനുമായ യാക്കോബ് എന്ന് അവിടെ പറയുന്നത്. ഇവിടുത്തെ സഭയിലെ മൂപ്പനും കർത്താവിന്റെ സഹോദരനുമായ പല പുസ്തകങ്ങളിൽ കൂടി നമ്മളിത് വായിക്കുമ്പോൾ ഇങ്ങനെ പല പരാമർശങ്ങൾ നൽകുന്നുണ്ട്. ഇവിടുത്തെ സഭയിലെ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഈ ചില ലേഖനങ്ങളില് ആധികാരികമായ 1st century മുതലുള്ള ചില സഭാചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒക്കെ 10 ബിഷപ്പ് ഓഫ് ജെറുസലേം, ജെറുസലേമിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു യാക്കോബ് ശ്ലീഹ എന്നാണ് പറയുന്നത്. യാക്കോബ് എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ജെറുസലേം സിനഡ് ആദ്യം പ്രസൈഡ് ചെയ്തത് എന്നും ഒക്കെ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ 15th chapter അല്ലെങ്കിൽ മറ്റ് ജ്ഞാത ആധികാരിക ഗ്രന്ഥങ്ങളിൽ കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് പ്രധാന ഒരു സംശയം എന്താണെന്ന് അറിയാമോ, ഈ യാക്കോബ് ശ്ലീഹ
യാക്കോബ് സ്ലീഹ എന്ന് പറയുന്നതിൽ കൂടി കർത്താവിന്റെ ഒരു അപ്പോസ്തലന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണോ അതോ പിന്നീട് സഭയുടെ ശുശ്രൂഷയിലേക്ക് ദൈവനിയോഗത്താൽ വിളിക്കപ്പെട്ട ഏറ്റവും ഏറ്റവും വലിയ കാരണം ഈ യാക്കോബിന്റെ ഏറെ വലിയ യാക്കോബിന്റെ പല പ്രവർത്തനങ്ങളും പല പൗലോസ്ലീഹ ലേഖനങ്ങൾ കൂടി മറ്റൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരോട് ചേർന്ന ഒരു ഉയർന്ന സ്ഥാനം അദ്ദേഹത്തിന് സഭയിൽ ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരോട് ചേർന്നോ അതിനപ്രകാരമുള്ള ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക ഫൈനൽ തീരുമാനമെടുക്കുക എന്നൊക്കെ വേണം നിയോഗിക്കപ്പെട്ട ചുമതലപ്പെട്ട ആളായിട്ട് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അത്രയും ഉയർന്ന ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തി അപ്പോസ്തലനാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി പരാമർശങ്ങൾ പലതുണ്ട്. ചിലർക്ക് പറയുന്നതല്ല, ചിലർക്ക് പറയുന്നു കർത്താവിന്റെ അപ്പോസ്തലനാണെന്നും രണ്ട് ചിന്തകളും അതിനകത്ത് പറയുന്നുണ്ട്. ഈ പുതിയ നിലത്ത് നമ്മൾ ഈ ആഗോള വ്യക്തികളെ ഈ പേരിലുള്ള നോക്കപ്പെടുന്ന നാല് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിലത്തില് യാക്കോബെന്നുള്ള നാമധേയം വഹിക്കുന്ന നാല് വ്യക്തികളുണ്ട്. ഇത്രയും വ്യക്തികൾ യാക്കോബൻ എന്നുള്ള പേരിൽ ഉള്ളത് അടുത്ത സംശയം വന്നുപോയത് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് സബദിയുടെ പുത്രൻ യാക്കോബ്, സബദി പുത്രൻ യാക്കോബ് യോഹന്നാൻ. അത് സംശയമൊന്നുമില്ല, നമുക്കറിയാം കർത്താവിന്റെ ശിഷ്യനായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമതായിട്ട് നമ്മൾ അൽഫായുടെ മകൻ യാക്കോബ്, അൽഫായുടെ മകൻ യാക്കോബ്. മൂന്നാമതായിട്ട് പറയുന്നത് യൂതയുടെ സഹോദരൻ യാക്കോബ് എന്ന് പറയുന്നുണ്ട്. യൂതായുടെ സബദിയുടെ എന്നൊക്കെ പറഞ്ഞില്ല, യൂത കർത്താവിന്റെ ശിഷ്യനാണ്. യൂതായുടെ സഹോദരനായ യാക്കോബിനെ പറ്റി പറയുന്നുണ്ട്. നാലാമതായിട്ട് കർത്താവിന്റെ സഹോദരൻ ഒരു യാക്കോബ്, അവന്റെ സഹോദരന്മാരെ അവന്റെ പിതാവിനെ അറിയത്തില്ലയോ, യോസഫിനെ അറിയാമല്ലോ, അവന്റെ സഹോദരന്മാർ യാക്കോബ് യോസഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കർത്താവിന്റെ സഹോദരൻ ഒരു യാക്കോബിനെ പറ്റി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ നാല് യാക്കോബ് പ്രധാനമായിട്ടും നാമം എടുത്തു വരുന്നുണ്ട് ഈ പുതിയ നിയമത്തില്. അതുകൊണ്ടാണ് ഈ സഭാപിതാക്കന്മാരുടെയും അല്ലെങ്കിൽ സഭാപണ്ഡിതന്മാരുടെയും ഒക്കെ ചിന്താഗതിയിലെ വീക്ഷണത്തില് ഈ പറഞ്ഞ യാക്കോബ് ആരാണ്? കർത്താവിന്റെ സഹോദരൻ യാക്കോബാണോ, അതോ യൂതായുടെ സഹോദരൻ യാക്കോബാണോ, അതോ അൽഫായുടെ മകൻ യാക്കോബ് പന്ത്രണ്ട് സ്ത്രീകന്മാരിൽ ഒരാളാണോ എന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങളും ചിന്തകളും ഉണ്ട്. അപ്പൊ ഇത് വളരെ ശക്തമായിട്ട് ഇതുണ്ട്. നമുക്കറിയാം കർത്താവിന്റെ സഹോദരൻ യാക്കോബ് എന്നുള്ള തലങ്ങളിൽ ഇതിനെ വിശദീകരിക്കുന്ന രണ്ട് മൂന്നാം അധ്യായങ്ങളുണ്ട്. ഒന്ന് മത്തായി സുവിശേഷം 13:55 ആരെങ്കിലും വന്നിട്ട് വായിക്കാമോ? മത്തായി സുവിശേഷം 13:55
ഇവൻ തച്ചന്റെ മകൻ അല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസേഫ് ശിമോൻ യൂദ എന്നിവർ അല്ലയോ?
നമുക്കറിയാം ചന്ദ്രാണ് ചില ഉപകരണമൊക്കെ പറയുകയും അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ ഇത് കണ്ട് വിസ്മയിക്കുകയാണ്. 54 വാക്യം നമുക്കറിയാം, അവർ വിസ്മയിച്ചു ഇവർ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തി എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ, യോസേഫ് എന്ന് പറയുന്ന ആസാരിയുടെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസേഫ് ശിമോൻ യൂദ എന്നിവരല്ലയോ, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ, ഇവൻ ഏതൊക്കെയും ഇവ ഇതൊക്കെയും ഇവിടെ നിന്ന് എവിടെ നിന്ന് പറഞ്ഞ് അവർക്ക് എഴുതിപ്പോയി നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന ഒരു പരാമർശം കർത്താവിന്റെ സഹോദരൻ ഈ യാക്കോബ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വെച്ചത് മക്കോദരൻ ചോദിച്ചേട്ട 6:3 സെയിന്റ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 3 അത് വായിക്കാം.
ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസേഫ് യൂദ ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ, ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്ക ഇടറിപ്പോയി.
നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന അതേ സംഭവം മർക്കോസിന്റെ ലേഖനത്തിലും നമ്മൾ സുവിശേഷത്തിലും നമ്മൾ കാണുക അതേ സംഭവം എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ സഹോദരൻ എന്നുള്ള ഒരു തലത്തില് ചിന്തിക്കാവുന്ന മറ്റൊരു സംഗതി ഗലാത്തിയ ലേഖനം, ഗലാത്യ ചാപ്റ്റർ 1:19 ഗലാത്തിയർക്കെതിരെ ലേഖനം, അവര് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഗലാത്തിയ ലേഖനം ഗലാത്യ ചാപ്റ്റർ 1:19 വായിക്കാം.
എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തോലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല.
ആ അവിടെ ശിഷ്യന്മാരെ ഇങ്ങനെ പൗലോസ്ലീഹായുടെ ഒരു പരാമർശമായിട്ടാണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ജെറുസലേമിലേക്ക് അവരിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കാണുന്നത് കർത്താവിന്റെ സഹോദരനായ യാക്കോബ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന യാക്കോബ് കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ്. ഈ യാക്കോബ് വളരെ ശിഷ്യന്മാരുമായിട്ട് വളരെ ബന്ധപ്പെട്ടാലും ആദിമ സഭയുടെ വളർച്ചയിലും ആദിമ സഭയുടെ പുരോഗമനത്തിലും നെടുന്തൂണായി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ യാക്കോബിന്റെ നോവല് ഈ ഭാഗത്തു നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിനകത്ത് രണ്ട് ഇപ്പൊ അപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞ ഭാഗമാണ് ഇതിനകത്ത് കർത്താവിന്റെ ശിഷ്യനല്ല ഈ യാക്കോബൻ നോവലിന്റെ തലത്തിൽ നമുക്ക് വിശ്വസിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സെയിന്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് 2-5 പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സെയിന്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് 2-5 എന്ന് വായിച്ച്
പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പേരാവിട് ഒന്നാമൻ പത്രോസിന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, ചെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോ, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽപായുടെ മകൻ യാക്കോബ്, തദ്ധായി, ശീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കറിയോത്ത് യൂദ.
അപ്പൊ ഈ പറയുന്ന കർത്താവ് ഈ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. ഈ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പേർ യാക്കോബിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സഹോദരിപുത്രൻ യാക്കോബ്, യോഹന്നാന്റെ സഹോദരൻ. 2 അൽഫായുടെ മകൻ യാക്കോബ്. 3 യൂദായുടെ സഹോദരൻ യാക്കോബ്. 4 കർത്താവിന്റെ സഹോദരൻ യാക്കോബ്. 4 യാക്കോബിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ഈ വാക്യങ്ങളിൽ ഈ 12 പേരിൽ നമ്മൾ കാണുന്ന 2 യാക്കോബേ ഉള്ളൂ. ഒന്ന് സഹോദരിയുടെ പുത്രൻ യാക്കോബും 2 അൽഫായുടെ മകൻ യാക്കോബും. ഈ കർത്താവിന്റെ സഹോദരൻ യാക്കോബും അല്ലെങ്കിൽ യൂദായുടെ സഹോദരൻ യാക്കോബും ഇതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 12 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി അല്ല എന്നുള്ള ഒരു തലങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഈ ഒരു ഭാഗം ഇതുപോലെ രണ്ട് മാത്രമല്ല ഈ മറ്റു പല സുവിശേഷങ്ങളിലും ഈ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനൊരു പരാമർശം നമ്മൾ കാണുന്നില്ല. ഇനിയും സഹോദരിയുടെ മുഖം യാക്കോബ് എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് അല്ല എന്നുള്ളതിനെ പറ്റി പറയാനായിട്ട് ഒരു അടിസ്ഥാനമുണ്ട്. കാരണം സഹോദരപുത്രൻ യാക്കോബ് AD 44 ഹേരോദ അഗ്രിപ്പാവിന്റെ കൽപ്പനയായി വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. AD 44 ഹേരോദ അഗ്രിപ്പാ രാജാവിന്റെ കൽപ്പന പോയി വധിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 12 3 വാക്യത്തില് അതിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി Acts 12:3 ഒന്ന് വായിക്കാമോ?
യഹൂദന്മാർ പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു.
അപ്പൊ യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ അവർ വാൾകൊണ്ട് കൊന്നു. ചരിത്രകാരന്മാരും ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു കാലഘട്ടം AD 44 AD 44 എന്നാൽ യാക്കോബിന്റെ ലേഖനം നമ്മൾ ആറാമായിട്ട് പഠിക്കുമ്പോൾ ഈ AD 44 ഈ ലേഖനം എഴുതപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. കാരണം അതിന്റെ ചില ചരിത്ര പശ്ചാത്തലങ്ങളും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ വളർന്നു ചില സാഹചര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഈ യാക്കോബ് ഇപ്പോഴും പറയുന്ന യോഹന്നാന്റെ സഹോദരനും കർത്താവിന്റെ ശിഷ്യനുമായ യാക്കോബ് മരിക്കുന്നതിന് ശേഷമാണ് ഈ യാക്കോബ് സ്ലീഹ ഈ ലേഖനം എഴുതിയിട്ടുള്ളതായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ യാക്കോബ് സ്ലീഹയുടെ അധ്യായം നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, ഈ പറഞ്ഞ യാക്കോബ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പത്രോസ് യാക്കോബ് യോഹന്നാനും 3 കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട യാക്കോബ് അല്ല ഈ യാക്കോബ് ഈ ലേഖനം എഴുതിയ യാക്കോബ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് അത് പറയുന്നത്. കാരണം ഈ യാക്കോബ് യോഹന്നാന്റെ സഹോദരൻ യാക്കോബ് ഭരണപ്പെടുന്നത് AD 44 ഹേരോദ അഗ്രിപ്പാവിന്റെ ഭരണകാലത്താണ് അദ്ദേഹം കൽപ്പന കൊടുത്താണ് ഇദ്ദേഹം വധിക്കപ്പെടുന്നത്. അപ്പം ഇത് 44 ശേഷം എഴുതപ്പെട്ട ഒരു ലേഖനമായിട്ടാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം വായിക്കുന്നത് മനസ്സിലാകുന്നത്. ഇനി രണ്ടാമതായിട്ട് അൽഫായുടെ മകൻ യാക്കോബ് ആർന്നോ ഗുരുചിന്ത വരും, അതും കർത്താവിന്റെ ശിഷ്യനാണ് അൽഫായുടെ മകൻ യാക്കോബ്. പക്ഷെ ഈ അൽഫായുടെ മകൻ യാക്കോബിനെ പറ്റി വേദപുസ്തകങ്ങളിലെ ചെറിയ ചെറിയ അറിവുകൾ മാത്രമേ ഉള്ളൂ, വളരെ വളരെ കുറച്ച് അറിവുകൾ മാത്രമേ ഉള്ളൂ ഈ യാക്കോബിനെ പറ്റി പറയാനായിട്ട്. അതുകൊണ്ടും ഇത് യാക്കോബ് അല്ല എന്ന ചരിത്രകാരന്മാർ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ യാക്കോബ് അല്ല. അപ്പൊ പിന്നെ 3 യാക്കോബ് പിന്നെ ഈ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് ഈ പറയുന്ന സ്ലീഹ യാക്കോബ് എന്ന് പറയുന്നത് ഈ ലേഖനം എഴുതിയ യാക്കോബ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ പെട്ടതല്ല എന്നുള്ള ഒരു ചിന്തയാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ സുബ്ദേവിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യാക്കോബിന്റെ തന്നെ കർത്താവിന്റെ സഹോദരനും സ്ലീഹമാരിൽ ഒരുവനും യെരുശലേമിലെ ഒന്നാമത്തെ പ്രധാന ആചാര്യനുമായ യാക്കോബും എന്നിവിടെ പറയുന്നുണ്ട്. അവിടെ കർത്താവിന്റെ സ്ലീഹന്മാരായിട്ടാണ് അവിടെ പറയുന്നത്. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി ഒരു ആഴമായ പരാമർശങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. ചില ആളുകൾ പറയുന്ന ഒരു കാര്യം, നമ്മുടെ നാല് യോഹന്നാ യാക്കോബാനെ പഠിച്ചതിൽ ഈ മൂന്നാമത്തെ നാലാണ്, നമ്മുടെ യൂദായുടെ സഹോദരൻ യാക്കോബും കർത്താവിന്റെ സഹോദരൻ ഇവർ രണ്ടും ഒന്നാണെന്നും ചില ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ ആളുകളാണ്, കർത്താവിന്റെ ശിഷ്യന്മാരല്ല. കർത്താവിന്റെ സഹോദരന്മാരിൽ യാക്കോബിന്റെ സഹോദരൻ എന്ന് പറയുന്ന യൂദായുടെ സഹോദരൻ എന്ന് പറയുന്ന യാക്കോബ്, ഈ രണ്ട് യാക്കോബും ഒരേ ആളുകൾ തന്നെയാണെന്ന് ചില ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മള് വാസ്തവത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാക്കോബ് ആരാണെന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായിട്ടൊരു ഒരു ചിന്ത നമുക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ്, ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ അതേ പറയുന്നല്ലോ, ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചെറിയ പാലത്തിലെ 12 ദിവസങ്ങൾക്ക് വന്നനാണ്. അപ്പം അവിടെ ഈ യാക്കോബ് എന്ന് പറയുമ്പോഴേ, ഹലോ, ഇപ്പോഴും യാക്കോബ് എന്ന് പറയുന്ന പ്രശ്നം വെച്ചതിൽ യാക്കോബ് പറയുമ്പോൾ ആ യാക്കോബ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാണ് കഴിയുന്നത്, ഇദ്ദേഹം പേര് പറഞ്ഞാൽ അറിയപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പം ആദിമ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ വളരെ എഴുതുകളായിട്ടുള്ള മലയിടുക്കുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മള് ഈ യാക്കോബ് യാക്കോബിനെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് എനിക്ക് റെക്കോർഡിംഗ് കേൾക്കാനായിട്ട് കേൾക്കാൻ പ്രയാസമുണ്ടോ? എനിക്കൊരു എപ്പോ പോകുന്നു തോന്നുന്നു, മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇതിപ്പോ നമ്മള് ഗാനപാടി പാട്ട് ഓക്കെ ഞാൻ പറഞ്ഞോളൂ. അപ്പം ഇതിനകത്ത് ഈ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് കർത്താവിന്റെ ദാസനായ യാക്കോബ് എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ലേഖനം എഴുതുക, ലേഖനം എഴുതിയിട്ട് ഫാദർ രാജേഷ് കേജ്വാൻ പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ലേഖനം ഞാൻ എഴുതി വിട്ടാല് ഇത് വായിക്കുന്ന പറഞ്ഞിട്ട് പോകുക ആദ്യം ചോദിക്കും ചോദിച്ചത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചു ചോദ്യം, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നാളെ ഒരു ലേഖനം എഴുതി സഭയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും എഴുതുക, ഫാദർ രാജേഷ് കേജ്വാൻ പറയുന്നത് ഇപ്രകാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ രാജേഷ് കേജ്വാളിനെ ആർക്കും അറിയത്തില്ല അല്ലേ? പിന്നെ പള്ളിക്കാർക്ക് പോലും അറിയാമോ സംശയമായിരിക്കും. അതേ സമയത്ത് ഇപ്പം പിന്നെ അക്കോർഡിംഗ് ടു ബറാക് ഒബാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബറാക് ഒബാമ ഏതാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. കാരണം ഇതിന്റെ അന്തരം തമ്മിലുള്ള ഒരു ഉദാഹരണം വ്യത്യാസം പറഞ്ഞതേ ഉള്ളൂ അല്ലെ? അപ്പം യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ആദിമ സഭയുടെ ചരിത്രത്തിൽ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി അതിപ്രസിദ്ധനായ മനുഷ്യനായതുകൊണ്ടാണ് ഈ യാക്കോബ് കർത്താവിന്റെ ദാസനായ യാക്കോബ് എഴുതുന്നതെന്ന് പറഞ്ഞ് എഴുതാനായിട്ട് കാരണം. അതല്ലെങ്കിൽ അങ്ങനെ ഒറ്റ തലക്കെട്ടിലല്ല, പല വിശദാംശങ്ങളോട് ചേർത്ത് കർത്താവ് ഇന്ന ആൾ ഇങ്ങനെയുള്ള ആൾ ഇങ്ങനെയായിരിക്കുന്ന യാക്കോബ് എഴുതുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പല വിശദാംശങ്ങളും തന്നെയായിരുന്നു. പക്ഷെ വേദവസ്ത്രത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഒറ്റ തലക്കെട്ടി അവർ ഒറ്റ നാമധേയം തന്നെ അത് പറയുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ആദിമ സഭയുടെ ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ട പ്രസിദ്ധനായ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത പേരുമായപ്പോൾ തന്നെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു നല്ല വ്യക്തിത്വമായിരുന്നു യാക്കോബിന്റെ എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം നമുക്ക് ആ ഒരു സ്ഥലത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് കഴിയും. അദ്ദേഹത്തിന് അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയും അതുപോലെ ഗലാത്യ ലേഖനത്തിലും ഈ യാക്കോബിന്റെ പിന്നെ സാന്നിധ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ചിന്തയ്ക്ക് ആഴം കൂടും. മാത്രമല്ല ഒന്ന് കൊരിന്ത്യർ 15:7 വാക്യത്തില് ഒന്ന് വായിക്കാമോ? ഒന്ന് 1 Corinthians 15:7
അനന്തരം അവൻ യാക്കോബിന് പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി.
അവിടെ അനന്തരം അവർ യാക്കോബ് യാക്കോബിനും അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. ഈ ചില രേഖകളിൽ പറയുന്നതെന്നാണ് അറിയാമോ? ഇതിനെ ചരിത്രത്തിന്റെ ആധികാരികൾ എത്ര ഉണ്ടെന്ന് അറിയാൻ പാടില്ല എങ്കിലും ഒത്തിരി ആരംഭത്തിൽ പറയുന്നത് വാസ്തവത്തിൽ ഈ യാക്കോബ് എന്ന് പറയുന്ന ഈ വ്യക്തി കർത്താവിന്റെ സഹോദരനോ അല്ലെങ്കിൽ യൂദയുടെ സഹോദരനോ ആവാം. പക്ഷെ ഈ വ്യക്തിക്ക് ക്രിസ്തുവിന് ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, അതേ ഒരു മറ്റൊന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല ക്രിസ്തുവിനെ ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ ചില കൂട്ടങ്ങൾ ഇദ്ദേഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കാണുന്നല്ലോ കർത്താവ് ചില അത്ഭുത പ്രവർത്തികൾ അറിയാനൊക്കെ ചെയ്യുമ്പോൾ പറയുന്നുണ്ടല്ലോ പിന്നെ ഇതൊക്കെ നീയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് സ്വന്തം സഹോദരന്മാരും അവന്റെ അടുത്ത് ഇടറിപ്പോയി എന്ന് പറയുന്ന കൂട്ടത്തിൽ യാക്കോബ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ആ കൂട്ടത്തിൽ യാക്കോബ് ഉണ്ടായിരുന്നു. കാരണം യാക്കോബിന് ഈ സ്വന്തം സഹോദരൻ സഹോദരൻ പറയുമ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഒരിക്കലും കർത്താവിന്റെ ഓൺ ബ്രദറും നല്ലതാണ്. അപ്പൊ ഈ അതിനകത്ത് അതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ട്. അത് മറ്റൊരു അവസരങ്ങളിൽ അത് പറയാം. ചിലർ പറയുന്നുണ്ട് യോസേഫിന്റെ ബന്ധത്തിൽപ്പെട്ട അല്ലെങ്കിൽ വേറെ ബന്ധത്തിൽപ്പെട്ട മക്കൾ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സഹോദരിയുടെ മക്കളാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല പിന്നെ പത്ത് കസിൻസാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല പരാമർശങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ വിളവില്ലാത്ത ബന്ധുക്കൂത്തുകാർ മറിയാക്കി വേറെ മക്കളുണ്ടായിരുന്നു പറഞ്ഞ് അന്യവരെ അവരെ എഴുതി താഴ്ത്താനായിട്ട് ഈ ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതല്ലെന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് പല വാക്യങ്ങൾക്ക് മനസ്സിലാക്കാം. അത് മറ്റൊരു പരിപാടി നിങ്ങൾ അതിനെ പറ്റി അറിയാമായിരിക്കാം. ടിസിയോടൊപ്പം പ്രധാനപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അതിനെപ്പറ്റി ഞാനത് വിശദീകരിക്കാം. അപ്പം ഏതായാലും ചില രേഖകളിലൊക്കെ ഈ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി കർത്താവുമായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗമുണ്ടല്ലോ, കൊരിന്ത്യ ലേഖനം 1:15 ക്രിസ്ത്യൻസറാണ്, അവിടെ കാണുന്നത് പോലെ യാക്കോബിനെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ശരിക്കും ഈ യാക്കോബ് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പിന്നീട് വലിയ ഭക്തനായിട്ട് എല്ലാ രക്ഷപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാക്കോബ് ഉയരാനായിട്ട് ഇടയായത്. അപ്പൊ കർത്താവ് ഒരു വ്യക്തിപരമായിട്ട് ഈ യാക്കോബിന് ഒരു തിരിച്ചറിവ് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തു തന്റെ പ്രത്യക്ഷപ്പെടലിൽ കൂടി നിന്നും പണ്ഡിതന്മാര് അതിനെ വളരെ ബോധപ്രദമായിട്ട് ചിന്തിക്കാവുന്ന ഭാഗമാണ് ഇപ്പൊ നമ്മൾ വായിച്ച ഈ ഭാഗം എന്ന് പറയുന്നത്. കാരണം 1 കൊരിന്ത്യലേഖനത്തില് 15-ാം അധ്യായത്തിന്റെ ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ യാക്കോബിന് മുമ്പാകെ അപ്പോസ്തലന്മാരുടെ പ്രത്യക്ഷപ്പെട്ട പോലെ തന്നെ ഈ യാക്കോബിന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ അവിശ്വാസത്തിനൊക്കെ മാറ്റി എന്ന് പറയുന്നുണ്ട്. അത് ആ ബന്ധത്തിന് ശേഷമാണ് യാക്കോബ് ഏറ്റവും സഭയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനും ജീവത്യാഗം പോലും ക്രിസ്തുവിനോട് ചെയ്യാൻ തക്കവണ്ണം ഇടയായത് ആ ഒരു ബന്ധത്തിൽ കൂടിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ കൂടിയാണെന്നും ചില പണ്ഡിതന്മാര് ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കി വിശദീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സഭയുടെ ഉപദേഷ്ടാക്കന്മാരിൽ ഒരുവരായി
സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്.
നിങ്ങൾ അധികം ശിക്ഷാവിധി വരുമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആരും ഉപദേഷ്ടാക്കന്മാരാകാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ അവരെ എന്നിട്ട് ഞാൻ എനിക്ക് ഉപദേശിക്കാം. കാരണം എനിക്ക് ചില ആധികാരികളായിട്ട് വളരെ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു ഉപദേശകന്മാരായിട്ട് മാറരുത് എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ ഉപദേശകന്മാരാകുന്നതിനും അസൂയമൊന്നല്ല. അധികം അറിവ് ലഭിക്കാത്തവർ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവാവുന്ന അപാകതയെ പറ്റിയാണ് അവിടെ യാക്കോബ് സ്ലീഗ ശക്തമായിട്ട് ഓർപ്പിക്കുന്നത്. കാരണം യാക്കോബ് സ്ലീഗ അത് പറയാനൊരു കാരണമുണ്ട്. എന്താ കാരണം? യാക്കോബ് സ്ലീഗായിക്ക് ഈ ഒരു ആധികാരിക ചിന്തകൾ ഇവിടെയാ. യാക്കോബ് ഈ പൊരുത്ത ലേഖനത്തിൽ നമ്മൾ 15-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 15:7 വായിച്ചതുപോലെ ദൈവമായിട്ടുള്ള അഭിമുഖമായ ഒരു ബന്ധത്തിൽ കൂടിയാണ് സുവിശേഷം പഠിക്കാനും പഠിപ്പിക്കാനുള്ള ഒരു ആധികാരികത, അല്ലെ ഒരു ഉപദേഷ്ടാവായി തീരുവാൻ തക്കുള്ള ഒരു ആധികാരികത ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ആ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഞാനത് കണ്ട് ചെയ്തത് പോലെ നിങ്ങൾ എല്ലാം ഉപദേശം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇന്ന് സംഭവിക്കുന്ന പോലെ തന്നിരിക്കില്ല. കാരണം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഉപദേഷ്ടാക്കൾ പഠിക്കുന്നവരാരും എല്ലാവരും പഠിപ്പിക്കുന്നവരാണ്. വലിയ പരിശീലനങ്ങളോ വലിയ ആഴമായ അറിവുകളോ ഒന്നും ഇല്ലാതെ ഇതൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ പഠിപ്പിക്കുന്നതെന്താ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്ന ശരിയായ ദിശാബോധത്തിലേക്കൊന്നും മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല, നമ്മൾ ഒന്നും ചിന്തിക്കത്തില്ല. കാരണം ലഭിച്ചിരിക്കുന്ന അവസരം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള തലങ്ങളിൽ അത് കടന്നു വരും. അത് യാത്രീക വളർത്താറാണ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ആ ചിന്തയിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു തന്നത് ഒരു താനൊരു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഓഥന്റിക്കായിട്ടുള്ള ഒരു ടീച്ചറാണെന്നുള്ള അല്ലെങ്കിൽ ഉപദേഷ്ടാവാണെന്നുള്ള ഒരു സംഗതി ആ ഒരു വാക്യത്തിൽ കൂടി ആ കുറുത്തിലേക്ക് നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അത് വായിക്കണ്ട, സ്ത്രീകളത് വായിച്ചാൽ മതി, ആക്ട് 15 നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ജോസഫിനെ പുനർദോഷത്തിൽ അധ്യക്ഷത വഹിച്ചതായിട്ടാണ് പറയുന്നത്. അവർ രൂപപ്പെട്ടു വരുന്ന പല ആശയങ്ങളും പിന്നെ ഈ ലേഖനവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അവിടെ വന്ന പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ലേഖനം എഴുതി ഈ യാക്കോബാണെന്നുള്ളതിനെ പറ്റി ഒരു അറിവ് അവിടെ നൽകുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ സഭയുടെ ആദിമ ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഏറ്റവും ആധികാരികമായ ഒരു 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 സുന്നഗ്രോഫായിരുന്നു ഫസ്റ്റ് സിനഡ് ആയിരുന്നു ഈ ജെറുസലത്തിന് ഹോസ്റ്റ് പറയുന്നത്. അതിന് അഭിഷത്താണ് വഹിച്ചത് ഈ യാക്കോബാണെന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്നുണ്ട്. അപ്പം വളരെ പ്രസക്തിയുള്ള ഒരു സംഗതി തന്നെയാണ് ആ ഒരു ഒരു ചിന്തകദോഷം. കാരണം അവിടെ ഉണ്ടാകുന്ന ചില ആശയങ്ങള് ഈ പരിശോധന ഏറ്റവരും പരിശോധന ഏറ്റാത്തവരും തമ്മിൽ സഭയിൽ ഉണ്ടായിരുന്ന അവരുടെ വലിപ്പച്ചെറുപ്പം, അവർക്ക് അവരുടെ സഭയിലെ ആധികാരികത, ഇതിനെപ്പറ്റിയുള്ള ശക്തമായിട്ടുള്ള വാഗ്വാദങ്ങൾ കടന്നു വരുന്ന അവസരത്തില് സ്ത്രീകന്മാരൊക്കെ ഒന്നിച്ച് ചേർന്ന് ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളും അഭിപ്രായ വിഭിന്നതകളും ഒക്കെ ഇങ്ങനെ വിളിച്ചറിയിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ആ ഒരു ചർച്ചയ്ക്ക് ഇനി ഞാൻ പറഞ്ഞത് കേൾപ്പിൻ എന്ന ഉത്തരവായി പറഞ്ഞു എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ 15 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ മധ്യഭാഗം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാ ചർച്ചകൾക്കും ഒരു ആൻസർ കൊടുക്കുന്ന ഒരു ചുമതലയുള്ള വ്യക്തിത്വമല്ല. എന്ന് വെച്ചാൽ അപ്പൊലന്മാരൊക്കെ നിൽക്കുന്ന കൂട്ടായ്മയിലാണ് ഈ പുനർദോഷത്തില് ഒരു വ്യക്തമായ ആൻസർ നൽകുവാൻ തക്കവണ്ണം ഈ യാക്കോബ് എന്ന് പറയുന്ന യാക്കോബ് ശ്രീഹായോ അല്ലെങ്കിൽ യാക്കോബ് എന്തുവായ അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പം അവര് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ ആധികാരികത ഉണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ അദ്ദേഹം പറയുന്ന പല ആശയങ്ങളും ഈ യാക്കോബിന്റെ ലേഖനത്തില് ചില സമാനതകളുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലെ പല ആശയങ്ങളും അതുമായിട്ടുള്ള ചില സ്പർശനങ്ങൾ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വ്യക്തമാക്കുന്നത് ഇദ്ദേഹം യാക്കോബ് ശ്രീകാ തന്നെയാണ് എഴുതിയതെന്നും ഇദ്ദേഹം വളരെ പ്രസക്തി ആർജിച്ച ഒരു അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ എന്നുള്ളത് ഒരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ Acts 12:17 ഒന്ന് വായിക്കാമോ? Acts 12:17
അവൻ അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച് വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയി.
അത് വളരെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ആ അപ്പോസ്തല പ്രവൃത്തി Acts 12:17 ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗമായിട്ട് അവിടെ പറയുന്നത് അല്ലെ. അവർ ഉണ്ടാതിരിക്കുവാനാണ് ആംഗ്യം കാട്ടി കർത്താവിന്റെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു. ഇത് യാക്കോബിനോടും ശേഷമുള്ള സഹോദരന്മാരോടും അറിയിക്കുമെന്ന് പറഞ്ഞ് പിന്നെ അവർ പുറപ്പെട്ട വേറൊരു സ്ഥലത്തേക്ക് പോയി. തന്നെ പത്രോസ് തടവിലായതുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. തടവിൽ നിന്നും ദൈവം വിമോചിക്കപ്പെട്ടപ്പോഴ് ഇത് ഒരു ബാല്യക്കാരത്തിൽ വന്ന് കടലിൽ മുട്ടുന്ന പത്രോസിനെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട്, പത്രോസ് ആണ് കടലിന്റെ വാതിലിൽ മുട്ടി നിൽക്കുന്നത്. ആരും വിശ്വസിച്ചില്ല, യാക്കോബ് ഉൾപ്പെട്ടുള്ള ആരും വിശ്വസിച്ചില്ല. കാരണം റോമൻ പടമാരെ ബന്ധനത്തിൽ ആളപ്പെട്ടിരിക്കുന്ന പത്രോസിലേ. അപ്പൊ ഈ പത്രോസിലുകാരുടെ വിബോധത്തിനോട് ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഈ പത്രോസ് കടന്നു വരുന്നത്. നമുക്കറിയാം കർത്താവിന്റെ ദൂതൻ രാത്രിയിൽ വന്ന് കാരാഗ്രഹ റൂമിൽ ഇരിക്കുന്ന ചുമതലക്കാരെയൊക്കെ ഉറക്കിയിട്ട് ചരണത്തെയൊക്കെ ഛേദിച്ചുകൊണ്ട് ഈ പത്രോസിലുകാരെ പുറത്തു കൊണ്ടുവരുന്ന രംഗമാണ് അവിടെ. അപ്പൊ അവിടെ പറയുന്നുണ്ട് അവിടെ യാക്കോബിന്റെ പേരെടുത്തു ഈ യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം യാക്കോബിനെ ഒരു വലിയ ലീഡർ ആയതുകൊണ്ടാണ് അല്ലെ. നമ്മൾ നേരത്തെ രണ്ടു മൂന്ന് വാക്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നല്ലോ, പത്രാമത്തെ വിശേഷം മറുപടി വിശേഷം ധനാധിലൊക്കെ അവിടെ പറയുന്നത് കർത്താവിന്റെ സഹോദരനാണ് യാക്കോബ് എന്നുള്ള കാര്യങ്ങളില്ല. അപ്പൊ ഈ കാരണ ഈ പറയുന്ന വാക്യങ്ങളിലൊക്കെ യാക്കോബിന്റെ ആദിമ സഭയുടെ പ്രസക്തിയെ പറ്റിയാ പറയുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വ്യക്തിയാണുള്ളതാണ്. അതുപോലെ തന്നെ Acts 15:13-21 അതുപോലെ തന്നെ 21:18 എന്ന് വായിച്ച് Acts 21:18 എന്ന് വായിച്ച്
പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി.
മൂപ്പന്മാരെല്ലാം അവിടെ വന്നുകൂടി. മൂപ്പന്മാരെല്ലാം ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി എന്നാണ് പറയുന്നത്. ഇത് ശിഷ്യന്മാരുടെ കാര്യമാണ്. ശിഷ്യന്മാർ പലരും യാക്കോബിന്റെ അടുക്കൽ പോയി, മൂപ്പന്മാരുമെല്ലാം അവിടെ വന്നത്. മൂപ്പന്മാരെന്നൊക്കെ പറയുന്നത് അവിടെ ഈ അന്നത്തെ ആദിമ നൂറ്റാണ്ടുണ്ടായിരുന്ന സഭയിലെ ഈ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിയ ചില പ്രധാന ആളുകളായി മൂപ്പന്മാരെന്നൊക്കെ പറയുന്നത്. യാക്കോബ് ശ്രീകാരത്രയും വരത്തില്ലെങ്കിൽ പോലും സഭയ്ക്കുള്ളിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ചില മൂപ്പന്മാരെ അധ്യക്ഷന്മാരെ ഒക്കെ ആക്കിയായിട്ട് നമ്മൾ അപ്പൊ സ്വല്പം വായിക്കുന്നുണ്ട്. അപ്പൊ സ്വല്പ പ്രവൃത്തിയിലും പൗലോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. സഭയെന്ന് പറയുന്നത് ഈ മൂപ്പന്മാരെന്നൊക്കെ പറയുന്നത് നമുക്ക് പിന്നീട് പഠിക്കുമ്പോൾ അറിയാം, എപ്പിസ്കോപ്പൻ അല്ലെങ്കിൽ പ്രസ്ബിറ്റർ ഡീക്കൻ മൂന്ന് സ്ഥാനികരാണ് ത്രീ ഫോൾ മിനിസ്ട്രി എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അച്ഛന്മാരും തിരുമേനിമാരും ചമാശന്മാരും വളരെ വ്യക്തമായിട്ടുണ്ട്. അതൊക്കെ അതൊക്കെ അറുപത് നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാര് രൂപപ്പെടുത്തിയ സിസ്റ്റമാണ്. സഭ എങ്ങനെ മുന്നോട്ട് പോകണം, സഭ എങ്ങനെ നയിക്കണം, ആരാണ് സഭ നയിക്കപ്പെടേണ്ടത്, ഇത് നമുക്കറിയാം. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും ഇന്ന് കാണുന്ന ഈ ഏതോ നേതെടുക്കുന്നവരെല്ലാം സഭാധീനാർത്ഥന്മാരാണ്, എല്ലാവരും സഭയെ നയിക്കും. അപ്പൊ ഈ ലോകത്തിന് ഇപ്പം കുറെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരുത്തരും എഴുന്നേറ്റ് സ്വയം സഭയെ നയിക്കുന്ന ഒരാളപ്പോഴത്തേക്ക് ഈ നയിക്കപ്പെടുന്നവരാരും കാണത്തില്ല, നയിക്കുന്നവരെ കാണത്തുള്ളൂ. അപ്പൊ ഈ ഓരോരുത്തരും നയിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സഭയുടെ സ്തുതി? പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ചില ചുമതലക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്ന അവസരത്തില് ഈ ഭൂപ്പന്മാരും ഇദ്ദേഹത്തിന്റെ മുതലേ യാക്കോബിന്റെ മുതലേ ഇവരെല്ലാരും കൊണ്ട് കൂടിയെന്നാ പറയുന്നത്. അപ്പം ഈ സഭാഭരണത്തിൽ യാക്കോബിന് ഇൻട്രസ്റ്റ് പിന്നെ ഇമ്പോർട്ടൻസ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗലേഷ്യൻ ചാപ്റ്റർ ടു വേഴ്സസ് നയൻ ആൻഡ് ട്വൽവ്, അതുപോലെ ഗലേഷ്യൻ ചാപ്റ്റർ ടു വേഴ്സസ് നയൻ ആൻഡ് ട്വൽവ്.
എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും
സുവിശേഷം യാക്കോബ് യോഹന്നാൻ എന്നാ പറയുന്നത് അല്ലേ? ആരൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ വായിച്ചവിടെ
തൂണുകളായി എണ്ണപ്പെട്ടിരുന്നു യാക്കോബും കേഫാവും യോഹന്നാനും.
പത്രോസും യാക്കോബും യോഹന്നാനും. ഇവിടെ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും ഈ പറയുന്ന യോഹൻ യാക്കോബ് എന്ന് പറയുന്നത് സബദീപകനായ യോഹന്നാന്റെ സഹോദരൻ യാക്കോബാണ്. അല്ല, ഇവിടെ പറഞ്ഞ യാക്കോബ് ഈ പറയുന്ന ഈ ലേഖനം ഒരു യാക്കോബ് തന്നെ. കാരണം എന്താ കഴിഞ്ഞാൽ ഈ ഗലാത്തി ലേഖനം എഴുതുന്നത് എഴുതി 49 ഗലാത്തി ലേഖനം എഴുതുന്നത് 49. അപ്പൊ അവിടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമായിട്ടാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കർത്താവിന്റെ ശിഷ്യനും യോഹന്നാന്റെ സഹോദരനുമായ യാക്കോബ് മരിച്ചത് അല്ലെങ്കിൽ പീഡാപർമ്മം പ്രാപിക്കുന്നത് 44 എഴുതി 44. അപ്പം ഇവിടെ പറയുന്ന ഈ യാക്കോബ് എന്ന് പറയുന്നത് പത്രോസിന്റെ കൂടെയും അതുപോലെ തന്നെ ഈ യാക്കോബ് തന്നെ യോഹന്നാന്റെ കൂടെ വരുന്ന ഈ യാക്കോബാണ്. ഈ എഴുതപ്പെട്ട ജെറുസലേമിലെ സുന്നതോസം നയിച്ച യാക്കോബ് തന്നെയാണ് എന്നുള്ള ഒരു പ്രബലമായ തലത്തിലാണ് അവിടെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സംഗതി എന്ന് പറയുന്നത് ഈ യാക്കോബിന് ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് ആണ്. അപ്പം യാക്കോബ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഗണത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പോലും ആദിമ സഭയുടെ വളർച്ചയിൽ അപ്പോസ്തോലന്മാരെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടായിരിക്കും അപ്പോസ്തോലം പോലുള്ള പദം യാക്കോബിന് ചേർത്ത് ലഭിക്കുന്നത്. അത് പക്ഷെ നാമകരണം വന്നു പോയതായിരിക്കും, അങ്ങനെ ഒരു നാമം പിന്നീട് കൊടുത്തതായിരിക്കും. അപ്പോസ്തോല യാക്കോബ് അല്ലെങ്കിൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോഴ് ആ ശ്ലീഹ പദവിയിലേക്കും ജെറുസലേമിലെ ബിഷപ്പ് അതുപോലെ തന്നെ ശ്ലീഹ പദവിയിലേക്ക് ഒരു പക്ഷെ പാരമ്പര്യങ്ങളിൽ കൂടി വന്ന ഒരു സ്ഥാനമായിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആധികാരികമായിട്ട് നമുക്ക് ഇങ്ങനെ ചില ഉദാഹരണങ്ങളിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാണ്ട് കഴിയത്തുള്ളൂ. ഞാൻ നേരത്തെ അപ്പോസ്തലൻ പറഞ്ഞ 15:13 യാക്കോൾ യാക്കോബ് ഉത്തരം പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ ആ വലിയൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം യാക്കോബിന്റെ ഒരു ഉത്തരത്തിൽ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ആൻസറിൽ കൂടിയായിരുന്നു. അപ്പം ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ യാക്കോബ് ശ്ലീഹായുടെ ഇമ്പോർട്ടൻസ് ഇൻ ദ ഏർലി ചർച്ച് ഹിസ്റ്ററി എന്നുള്ളതിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ജെറുസലേമിന്റെ നാശം 70 ജെറുസലേമിന്റെ നാശം. ആ നാശത്തിന് കുറച്ചു മുമ്പാണ് ഇന്നത്തെ 62 ഈ യാക്കോബ് ശ്ലീഹ രക്തസാക്ഷിത്വം മരണം പ്രാപിക്കുന്നതെന്നാണ് പറയുന്നത്. 62 യാക്കോബ് ശ്ലീഹ രക്തസാക്ഷി മരണം പ്രാപിക്കുന്നു. വേദവർഗത്തിൽ നിന്നിൽ പോലും ചരിത്രത്തിലൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. യാക്കോബ് ശ്ലീഹായെ ഇങ്ങനെ കൊല്ലാനായിട്ട് ഇവരിങ്ങനെ ഒന്നിച്ചുകൂടിയിട്ട് വലിയൊരു മലയുടെ മുകളിൽ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ യാക്കോബ് ശ്ലീഹ താഴോട്ട് ഇത് തെറിയുക ചെയ്യുന്നത്. അപ്പൊ താഴോട്ട് ഇത് തെറിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വളരെ ഉയരത്തിൽ നിന്നും താഴെ എറിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് യാതൊരു പോറല് സംഭവിച്ചില്ലെന്നാണ് പറയുന്നത്. അത് വേറെ ഒത്തിരി ആളുകൾക്ക് അത്ഭുതമുണ്ടായ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. എന്നാൽ ഇത് ചെയ്ത ആളുകൾക്ക് കൂടുതൽ കോപം ഉണ്ടായി. അപ്പം അദ്ദേഹത്തിന് മരണം മരിക്കണം അല്ലെ മരണം ഉറപ്പാണെന്ന് ആക്കാനായിട്ട് പിന്നീട് അവിടെ നിന്ന് ആളുകൾ അദ്ദേഹത്തെ വാഴ്ത്തണയായോ അല്ലെങ്കിൽ കല്ലുകൊണ്ട് എറിഞ്ഞോ കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹവും നമ്മുടെ ഈ സ്തേഫാനോസ് സഭ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഇവർ ചെയ്യുന്നതെന്നറിയാൻ ആ ഒരു കാര്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. പക്ഷേ യാക്കോബ് ശ്ലീഹായ ജെറുസലേമിലെ ബിഷപ്പായിരുന്നല്ലോ, അവിടെ വെച്ച് ഈ കൊല്ലപ്പെട്ടത് കൊണ്ട് ജെറുസലേം മുഴുവൻ നശിക്കാനായിട്ട് കാരണമായത് കർത്താവ് ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ അകലെയുള്ള പല ആളുകളും ഇന്നും വിശ്വസിക്കുന്നത് യാക്കോബ് സ്ലീഹായെ കൊന്നതിന്റെ പ്രതിഫലമായിട്ട് ദൈവം കൊടുത്ത ശിക്ഷയായിട്ടാണ് ഈ ജെറുസലേമിന്റെ നാശത്തെ പറ്റി അവിടെ പറയുന്നത്. അപ്പൊ എന്തുതന്നെയാണെങ്കിലും അതുകൊണ്ട് ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അവരുടെ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ജെറുസലേമിന്റെ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വളരെ മൃഗീയമായ രീതിയിൽ ഈ പിന്നെ ഇദ്ദേഹത്തെ ഈ യാക്കോബ് സ്ലീഹായെ വധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആദ്യം നമ്മൾ വായിക്കുന്നത് ഈ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്, കർത്താവ് ശിഷ്യനാണോ അതല്ലയോ എന്നുള്ളതിനെ പറ്റി പരാമർശങ്ങളുണ്ട്. പണ്ഡിതന്മാരുടെ രണ്ട് അഭിപ്രായമുണ്ട്. ചിലർ പറയുന്നു ഇത് കർത്താവിന്റെ ശിഷ്യനല്ല, ചിലർ പറയുന്നു കർത്താവിന്റെ ശിഷ്യനാണ്. പക്ഷെ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഉള്ള സംഖ്യ വായിക്കുമ്പോഴും പിന്നെ ചില പരാമർശങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ ബലം നൽകുന്നത് ഇത് കർത്താവിന്റെ ശിഷ്യനല്ല, എന്നാൽ ആ ശിഷ്യന്മാരുടെ അതേ തലത്തിൽ ആധികാരികതയുള്ള പിന്നീട് പൊൻചിലകാലത്തിൽ പനചാരത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ സൂക്ഷ്മയിലേക്ക് വളരെ ശിഷ്യതയോടും ത്യാഗവും ഇതോടും കൂടെ കടന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചത് കർത്താവിന്റെ ഏതൊക്കെ സ്ഥാനത്താണ് ഈ യാക്കോബ് സ്ലീഹായുടെ പ്രാധാന്യം ആദ്യവട്ടതയുണ്ടായ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതുപോലെ തന്നെ ഈ AD 62 ഈ യാക്കോബ് സ്ലീഹ രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്നുള്ളതിനെ പറ്റി ജോസിഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനെ പറയുന്നത്, ജോസിഫസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലാണ് പ്രധാനമായിട്ട് AD 62 അദ്ദേഹം രക്തസാക്ഷി മരണം പ്രാപിച്ചത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലേഖനം AD 45 ശേഷവും താൻ മരിക്കുന്നതിന് മുമ്പും എന്ന് പറഞ്ഞാൽ അപ്പം ഏകദേശം 45 മറ്റേ യാക്കോബ് സ്ലീഹ മരിച്ചത് 44 അതിനുശേഷം 45 ഇടയ്ക്കായിരിക്കാം ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളതിനെ പറ്റി ചില പരാമർശങ്ങളൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനാ എഴുതിയത്, ചെറു ഈ ലേഖനം എഴുതിയത് ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ചെറുതി പാർക്കുന്ന 12 ഗോത്രങ്ങളെ സംബോധന ചെയ്താണ് ഈ ലേഖനം എഴുതിയത്. ചെറുതി പാർക്കുന്ന 12 ഗോത്രങ്ങളെ യഹൂദ ഗോത്രങ്ങളെ സംബോധന ചെയ്താണ് 1 അധ്യായം 1 വാക്യത്തിൽ പറയുന്നുണ്ട്. കാരണം ആ കാലഘട്ടങ്ങളിൽ പാലസ്തീന് പുറത്തുള്ള യഹൂദ ക്രിസ്ത്യാനികൾ, കുറച്ച് ഈ പാലസ്തീന്റെ പുറത്തുള്ള യഹൂദ ക്രിസ്ത്യാനികൾ, അവർ ചെറുതി പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളാ. അപ്പൊ അവരുടെ ഇടയിൽ ചില ചില തിന്മകളൊക്കെ നിലനിന്നിരുന്നു. അപ്പം ചില ശരിയല്ലാത്ത അറിവുകളൊക്കെ വരുന്നു. അപ്പൊ അവരെ ഒന്ന് മനസ്സിലാക്കി നന്മയിലേക്ക് നയിക്കുന്നതിനാണ് ഇത് എഴുതിയെന്ന് പറയുന്നത്. അതായത് ഈ അക്കബ് സ്ലീഹ 1 അധ്യായം 19 വാക്യത്തിലും 2 അധ്യായത്തിന്റെ 1-7 വാക്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം അങ്ങനെ ആ സമയത്ത് എഴുതിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ 45 50 മുമ്പ് എഴുതിയെന്ന് പറയാനായിട്ട് ചില കാരണങ്ങളുണ്ട്. കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി, നമുക്കറിയാം യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിന്റെ അവസാന അധ്യായം വായിക്കുമ്പോൾ കർത്താവിന്റെ മൂപ്പന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി എന്ന് പറഞ്ഞത്. അപ്പൊ കർത്താവിന്റെ നാമത്തിൽ നിന്നുള്ള പ്രയോഗം ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 50 കാലഘട്ടത്തിലാണ്. പിന്നീട് ഈ 50 കഴിഞ്ഞിട്ടാണ് ഈ ക്രിസ്തുനാമത്തിലുള്ള വിശ്വാസമൊക്കെ ശക്തമായിട്ട് വന്നത്. നമ്മുടെ കർത്താവ് കൃത്യനാമത്തിനാണ്, പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവ്. പക്ഷേ ഈ സ്ലീഹായുടെ ഒരു അവരുടെ പ്രവർത്തന സമയത്ത് ഈ കർത്താവിന്റെ നാമത്തിൽ മാത്രം, കർത്താവിൽ മാത്രമായിട്ട്, കാരണം അവർ ക്രിസ്തു വിശ്വസിച്ചത് ഈ ഇവരെ ക്രിസ്തു ശക്തമായി വിശ്വസിച്ചവരാണ്. അപ്പൊ ക്രിസ്തുവിൽ മാത്രമായിട്ടായിരുന്നു അവരുടെ എല്ലാ ആശയങ്ങളും നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീടാണ് അത് ക്രിസ്തു മാത്രമല്ല, ക്രിസ്തു പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ചേർന്നതാണ്, പിന്നീടാണ് ക്രിസ്തുനാമത്തിലേക്ക് വന്നത്. അപ്പൊ അതൊരു 50 കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളായി ക്രിസ്തുനാമം വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഉള്ളൊരു ലേഖനമായതുകൊണ്ടായിരിക്കാം ഈ കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു തലങ്ങളില് ഈ എണ്ണ പൂശുന്ന മൂപ്പന്റെ ശുശ്രൂഷ. അതുപോലെ തന്നെ ഈ മൂപ്പൻ എന്നുള്ള പദം തന്നെ പിന്നെ ആ കാലഘട്ടങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നീടാണ് ആ മൂപ്പൻ എന്നുള്ള പദത്തിന് അത് പ്രസ്ബിറ്റർ അല്ലെങ്കിൽ ഡീക്കൻ അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്ന സ്ഥാനികളാണ് എന്നുള്ള തലങ്ങളിലേക്ക്. അന്നും ഈ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സ്ഥാനത്തിന് ഇങ്ങനെയുള്ളൊരു നാമം കൊടുത്തത് പിന്നീടാണ്. അതിനു മുമ്പ് ഈ മൂപ്പൻ എന്നുള്ള വളങ്ങളിൽ ഉള്ളു. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് അത് മലയാളത്തിലേക്ക് വന്നപ്പോഴാണ് മൂപ്പനായത്, യാക്കോബ് സ്ലീഹ അവരെ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ അധ്യക്ഷന്മാരും അല്ലെങ്കിൽ ഈ പ്രസ്ബിറ്ററും ഡീക്കനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ചില ഗ്രീക്ക് ഭാഷകളിൽ വന്ന തർജ്ജമകളിലൊക്കെ വന്ന ചില ബലഹീനതകളാണ് മൂപ്പൻ എന്നുള്ളത് വന്നത്. പക്ഷെ മൂപ്പനല്ല അത്, പിന്നെ പ്രസ്ബിറ്റർ അല്ലെങ്കിൽ എപ്പിസ്കോപ്പസ് ആണ് പറയുന്നത്. ചില എനിക്ക് തോന്നാതായിരിക്കും കൂടുതൽ ശരി തോന്നും. ഏതായാലും ആ കാലഘട്ടത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ അവിടെ വരാനായിട്ട് കാരണം. അതുപോലെ തന്നെ ഈ ക്രിസ്തീയ സമ്മേളനങ്ങളെ കുറിച്ച് സിനഗോഗ എന്നാണ് പലരും പറയുന്നത്. ഇപ്പം അപ്പോസ്തലരുടെ ലേഖനയില് ഈ സിനഗോഗ ശരിക്കും യഹൂദന്മാരുടെ മാത്രം സ്ഥലത്തിലുണ്ടായിരുന്നതാണ്. അപ്പം യഹൂദന്മാര് ക്രിസ്ത്യാനികളായപ്പോഴത്തേക്ക് ഈ സിനഗോഗൊക്കെ മാറ്റി സഭയും പള്ളിയും എന്നൊക്കെയുള്ള തലങ്ങളിലേക്ക് വന്നു. പക്ഷെ യാക്കോബസ്ലിയിൽ എഴുതുമ്പോൾ ഈ സിനഗോഗ എന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സിനഗോഗ എന്നുള്ളത് യാക്കോബസ്ലിയില അവിടെ ഉദ്ദേശിക്കണമെങ്കിൽ അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം വരുന്നതിന് മുമ്പാണ് ഒരു ക്രിസ്ത്യാനികളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും ശരിക്കും തരംതിരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് എഴുതിയത് കൊണ്ടാണ് ആയിരിക്കാൻ ഈ സിനഗോഗ എന്നൊരു പരാമർശം നൽകുന്നത്. അപ്പം ആ ഒരു മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 50 മുമ്പാണ്. പക്ഷെ 50 ശേഷമൊക്കെ അത് മാറിയിട്ട് പള്ളി അല്ലെങ്കിൽ സഭ എന്നൊരു സ്ഥലങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തു. ഇത് 5 അധ്യായങ്ങളാണ് മൊത്തം ഇതിനകത്തുള്ളത്. 108 വാക്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചോദ്യ രൂപത്തിലാണ്. 24 ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ചില ചരിത്രപരമായ പരാമർശങ്ങൾ ഒത്തിരി ഉണ്ട്. അതിന് 100 ആശയങ്ങൾ ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളെ പറ്റിയുണ്ട്. പിന്നെ നിവർത്തിയായ ചില പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്. 8 പ്രവചനങ്ങൾ നിവൃത്തിയായതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. 5 108 വാക്യങ്ങള്, 24 ചോദ്യങ്ങള്, 100 ചരിത്രപരമായ ചില വാക്യങ്ങളുണ്ട്. പിന്നെ നിവൃത്തിയായ ചില വചനങ്ങൾ, 8 പ്രവചനങ്ങൾ പൂർത്തിയായതായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തില് ഒരു ആമുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തമായ ധാരണ പറയാൻ പറ്റില്ല കർത്താവിന്റെ ശിഷ്യനാണോ പിന്നെ അഥവാ പിന്നീട് സഹോദരനായിട്ട് പിന്നീട് വന്ന ആളാണോ യാക്കോബ് ശ്ലീഹ എന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിൽ കൂടുതൽ ആശയങ്ങൾ നൽകുന്നത് കർത്താവിന്റെ ശിഷ്യനല്ല, പിന്നീട് ക്രിസ്തുവിനോട് ചേർന്ന പ്രവർത്തനം നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ സഹോദരന്മാരിൽ ഒരുവനായിരുന്നു, അസൻസിൽ ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് എന്നുള്ള ഒരു കാലങ്ങളിലാണ് എത്തുന്നത്. ദൈവത്തിന്റെ സഹോദരൻ എന്നുള്ള തരത്തിലുള്ള ചില ആ ഒരു വിശ്വാസത്തെ പ്രബലപ്പെടുത്തുന്ന വാക്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സഭയിലുള്ള ആദിമ സഭയിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള ചില വാക്യങ്ങളും നമ്മൾ പരാമർശിച്ചു. പിന്നീട് എന്തിനാണ് എഴുതിയത്, ചിതറി പാർത്ത പലസ്തീനിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് ചിതറി പാർത്ത ചില ഭൂതന്മാരെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസപരമായ ചില പ്രശ്നങ്ങളും അവരുടെ ധാർമ്മിക മൂല്യച്യുതി എന്ന് പറഞ്ഞാല് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഒരു നന്മയും ചെയ്യാത്ത ചില ആളുകളായിട്ട് മാറിയപ്പോൾ അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാക്കുവാനും പ്രവൃത്തിയാണ് വിശ്വാസം പോലെ പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്നുള്ള തലങ്ങളിലേക്ക് അവരെ ബോധത്തെ ഉയർത്താനൊക്കെ തന്നെ ചെയ്താണ്. പിന്നെ 5 മറ്റു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് മനസ്സിൽ വയ്ക്കാതെ ഇമെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചറിയിക്കുകയോ ചെയ്യണം. എനിക്ക് പറയാൻ കഴിയുന്നതാണെങ്കിൽ അന്നേരം പറയാം, അല്ലെങ്കിൽ പിന്നീട് ആലോചിച്ചിട്ട് പറയാവുന്നതാണ്. നമുക്കറിയാം ഈ യാത്രയിൽ ശമൽ പ്രവാചക ദിവസം പഠിക്കുമ്പോഴും കഥ വായിക്കാൻ ഇച്ചിരി ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇച്ചിരി ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നും. പിന്നെ പ്രസംഗത്തിനാണെങ്കിൽ അധികം തമാശ പറയാൻ വലിയ കഴിവൊന്നും ഇല്ലാത്ത വ്യക്തിയായതുകൊണ്ട് എനിക്ക് അതിനെ ചിരിപ്പിക്കാനൊന്നും അറിയില്ല. ആർക്കെങ്കിലും ഒക്കെ ചുമ്മാ ചിരിക്കണമെങ്കിൽ ചിരിക്കാവട്ടെ, എനിക്കാരെയും കാണാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും നിങ്ങൾ ദയവായിട്ട് ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണമെന്നുള്ള കാര്യ സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും രുചി പറയാനുണ്ടോ, അതിലേക്ക് പ്രാർത്ഥിക്കാം നമുക്ക്. നമുക്ക് എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുള്ള നന്ദി അറിയിക്കുന്നു. എത്ര പേരുടെ അറിയാൻ പാടില്ല എങ്കിൽ തന്നെയും എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധുള്ള ബാവ, ശുദ്ധുള്ള ഒരു നാമത്താൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവോത്ര തിരുമല സ്ലീവായ ഞങ്ങളെ മറച്ചോളണമേ. ശുദ്ധുള്ള ഊഹ, ശുദ്ധുള്ളതിനെ കൂടി ഇപ്പോൾ ഞങ്ങളെ സമയക്കണമേ. ദൈവാർത്താവെ കാലത്തിലും നേരത്തിലും എല്ലാ സമയത്തിലും എന്റെ ദൈവത്വത്തിന് പറയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രൻ സുന്ദരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രാത്മാന്റെ സംബന്ധമാവാത്തു സുന്ദരാനെ ഞങ്ങൾ എല്ലാവരുടെ മേലും ഈ കൂട്ടായ പ്രസ്ഥാനത്തിന്മേലും സംബന്ധിക്കുന്നവരുടെ മേൽ നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും സഭയുടെ മേലും തിരുമേനിയുടെ മേലും എല്ലാ പിതാക്കന്മാരുടെ മേലും അവരുടെ ലാസ്മിക വളർച്ചയുടെ മേലും ഈ പട്ടണ ക്ലാസ്സിന്മേലും സംബന്ധിക്കുന്നവരുടെ മേലും ഇന്നും ഇപ്പോഴും നേക്കൊണ്ടായിരിക്കുവാനാകണമേ. ആമേൻ.